السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الله سبحانه وتعالى دين ഏറ്റവും സുപ്രധാനമായ കാര്യം തൗഹീദാണ്. ഇസ്ലാമിലെ ഏറ്റവും ഗുരുതരമായ തിന്മ ശിർക്കാണ്. ശിർക്കിലേക്ക് നയിക്കുന്ന, അതല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, ശിർക്കിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, അവയാണ് നമ്മൾ കുറച്ച് ദർശികളിലായി വിശദീകരിച്ചു വന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ ഗുരുതരമായ, ജനങ്ങളിൽ വലിയ ഒരു വിഭാഗം ആളുകൾ നിസ്സാരവൽക്കരിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് തസ്വീർ, രൂപമുണ്ടാക്കുക എന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, إن أشد الناس عذابا عند الله يوم القيامة المصورون. الله سبحانه وتعالى يدارجل قيامة نال يتوم كدين مايا شكشة أنبويك النور مصورين غلان روبا منداك النور. اي حديث أبو هريرة رضي الله تعالى عنه അദ്ദേഹം പറഞ്ഞത്, മദീനയിൽ ഒരാൾ അയാളുടെ വീടിൻ്റെ ചുവരിൽ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച താക്കീദ് വളരെ കടുത്തതാണ്. ഇന്ന അശദ്ദന്നാസി അദാബൻ عند الله يوم القيامة. قيامت നാളിൽ الله سبحانه وتعالى ഇടരികിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നവർ, രൂപമുണ്ടാക്കുന്നവരാണ്. അബു ഹുറൈറ رضي الله تعالى عنه അദ്ദേഹത്തിന്റെ ഹദീസിൽ കാണാം, ومن اظلم ممن ذهب يخلق كخلقي. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ചോദിക്കുന്നു, വമൻ അസ്ലം, ആരുണ്ട് ഇതിനേക്കാൾ അതിക്രമിയായി, ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തവനായി? എന്താണ് അവൻ ചെയ്ത തെറ്റ്? ദഹബ യഖ്ലുഖു കഖൽഖി, എൻ്റെ സൃഷ്ടിപ്പ് പോലെ അവൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, ഞാൻ പടച്ചുണ്ടാക്കിയതുപോലെ അവൻ പടക്കാൻ ശ്രമിക്കുന്നു. ഫലിയഖ്ലുഖു ഹബ്ബതൻ, അവൻ ഒരു ധാന്യമെങ്കിലും സൃഷ്ടിക്കട്ടെ, അവന് കഴിയുമെങ്കിൽ ഒരു ധാന്യമെങ്കിലും അവൻ പടക്കട്ടെ. വലിയഖ്ലുഖു ദറ്റൻ, ഒരു ചെറിയ ഉറുമ്പിനെയെങ്കിലും അവന് സാധിക്കുമെങ്കിൽ അവൻ നിർമ്മിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വെല്ലുവിളിക്കുകയാണ്. ആ വാക്കുകളിൽ രൂപമുണ്ടാക്കുക എന്ന തിന്മ എത്ര ഗുരുതരമാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഒരാൾ സദൃശ്യനാവാൻ ശ്രമിക്കുക എന്നത്, അള്ളാഹുവിനോട് ഒരാൾ, അവൻ്റെ പ്രവൃത്തികളോട് ഒരാൾ സാദൃശ്യനാവാൻ ശ്രമിക്കുക എന്നത് തിന്മകളിൽ ഏറെ ഗുരുതരമായ തിന്മയാണ്, വളരെ ഗൗരവമുള്ള തെറ്റുകളിൽ പെട്ടതാണ്.
കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുസവ്വിറാണ്. അവന്റെ നാമങ്ങളിൽ ഒന്നാണ് അൽ മുസവ്വർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലാഹു അൽ ഖാലിഖു അൽ ബാരിഉ അൽ മുസവ്വിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു അൽ ഖാലിഖ് സൃഷ്ടിച്ചവൻ, അൽ ബാരിഉ പടച്ചവൻ മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചവൻ, അൽ മുസവ്വിർ രൂപം നൽകിയവൻ. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് ആൽ ഇംറാനിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഹുവല്ലദി യുസവ്വിറുക്കും ഫിൽ അർഹാം കൈഫ യശാ, ഹുവല്ലദി യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. താൻ ഉദ്ദേശിക്കുന്നതുപോലെ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രങ്ങളിൽ നിങ്ങൾക്ക് രൂപം നൽകിയവൻ അല്ലാഹുവാണ്. അപ്പോൾ രൂപം നൽകുക എന്നത്, ഈ കാണുന്ന പ്രപഞ്ചത്തെ ഈ രൂപത്തിൽ സൃഷ്ടിക്കുക എന്നത് അല്ലാഹുവിൻ്റെ പ്രവൃത്തിയാണ്. അവൻ സൃഷ്ടിച്ച സൃഷ്ടികൾ മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, ജീവനുള്ള ഏതൊരു വസ്തുവാകട്ടെ, ആ വസ്തുക്കളോട് സദൃശ്യമുള്ള രൂപത്തിൽ മണ്ണുകൊണ്ടോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടോ നിർമ്മിക്കുന്നവൻ, രൂപം നൽകുന്നവൻ, അവൻ അല്ലാഹുവിൻ്റെ പ്രവർത്തനത്തോട് സ്വയം സദൃശ്യനാവാൻ ശ്രമിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലദീന യസ്നഊന ഹാദിഹി സ്വർ യുഅദ്ദബൂന യൗമൽ ഖിയാമ. ഈ രൂപങ്ങൾ നിർമ്മിക്കുന്നവർ, അവർ പരലോകത്ത് ശിക്ഷിക്കപ്പെടുന്നതാണ്. യുഖാലു ലഹും അഹ്യുമ ഖലഖ്തും, അവരോട് പറയപ്പെടും, അഹ്യുമ ഖലഖ്തും, നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ വസ്തുക്കൾ അവക്ക് നിങ്ങൾ ജീവൻ നൽകുക. അപ്പൊ ദുനിയാവിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനോട് സദൃശ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ട് സൃഷ്ടികൾ ഉണ്ടാക്കിയവർ, രൂപങ്ങൾ ഉണ്ടാക്കിയവർ പരലോകത്ത് ഇത് കൊണ്ടുവരപ്പെടും. എന്നിട്ട് അവനോട് പറയും, ഇതായതിന് ജീവൻ കൊടുക്ക് എന്ന് പറയും. ഇത് കേവലം പറയുക മാത്രമല്ല, അത് അവൻ രൂപം നൽകുന്നത് വരെ അവന് ശിക്ഷിച്ചുകൊണ്ടിരിക്കും, അതിന് അവൻ ജീവൻ നൽകുന്നത് വരെ അവനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അവന് ജീവൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇത് പരലോകത്തെ ശിക്ഷയുടെ രൂപങ്ങളിൽ ഒന്നാണ്. പരലോകത്ത് പല ശിക്ഷകളുണ്ട്, അതിലൊന്ന് സാധിക്കാത്തത് അവനോട് കൽപ്പിക്കും, അവന് ചെയ്യാൻ കഴിയാത്തത് അവനോട് കൽപ്പിക്കും, എന്നിട്ട് അത് ചെയ്യാൻ കഴിയുന്നത് വരെ അവനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കും. അവനാകട്ടെ അത് ചെയ്യാൻ സാധിക്കുകയുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ രൂപം നൽകിയവർ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടികളോട് സദൃശ്യമുണ്ടാക്കിയവർ, അവർക്ക് ഈ രൂപത്തിലുള്ള ശിക്ഷ നാളെ പരലോകത്ത് നൽകപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഖില റിബ വ മുഖില. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. തിന്നുന്നവനാരാണ്? പലിശ വാങ്ങുന്നവനാണ്. തീറ്റിക്കുന്നവനാരാണ്? പലിശ കൊടുക്കുന്നവനാണ്. ലഅന ആഖില റിബ വ മുഖില, പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. അക്കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, വൽ മുസവ്വർ, രൂപമുണ്ടാക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശപിച്ചിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ ഹദീസിൽ കാണാം, വാഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സലാം ഫീ സാഅത്തിൻ അൻ യാതിയഹു ഫീഹാ. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പ്രത്യേക സമയത്ത് എത്തിച്ചേരാമെന്ന് വാഗ്ദാനം ചെയ്തു. ഫജാഅത്ത് തിൽക സാഅത്തു വലം യാതി, അങ്ങനെ ആ സമയം വന്നെത്തി, പക്ഷേ ജിബ്രീൽ വരുന്നില്ല. വഫീ യദിഹി ആസൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ഫഅൽഖാഹ മിൻ യദിഹി, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സമയത്ത് എത്തിച്ചേരാതെയായപ്പോൾ അവിടുന്ന് ദേഷ്യം കാരണത്താൽ, നിരാശ കാരണത്താൽ ആ വടി അവിടുന്ന് താഴേക്കെറിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ യുഖ്ലിഫുല്ലാഹു വഅദഹു വലാ റസൂലുഹു, അല്ലാഹുവോ അല്ലാഹുവിൻ്റെ ദൂതന്മാരോ ഒരിക്കലും വാഗ്ദാനം ചെയ്ത കാര്യം ലംഘിക്കുകയില്ല. ജിബ്രീൽ അല്ലാഹുവിൻ്റെ ദൂതനാണ്, അതുകൊണ്ട് അവർ ഒരു കാര്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ലംഘിക്കുക എന്നത് സാധിക്കുകയില്ല, അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഇതിന് പിന്നിൽ വേറെന്തോ കാരണമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നോക്കിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കട്ടിലിന്റെ താഴെയുണ്ട് ഒരു നായക്കുട്ടി കയറിയിരിക്കുന്നു. ഒരു നായയുടെ ഒരു കുട്ടി, ചെറിയ കുട്ടി വീട്ടിനുള്ളിൽ കയറിയിരിക്കുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ആയിഷ മതാ ദഖല ഹാദാൽ കൽബ് ഹാഹുന. അല്ലാഹു അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, യാ ആയിഷ, ആയിഷ എപ്പോഴാണ് ഈ നായ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നത്? അപ്പോൾ അവർ പറഞ്ഞു, വല്ലാഹി മാ ദറയ്ത്, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ അറിഞ്ഞിട്ടില്ല, നായ കയറിപ്പറ്റിയെന്ന് ഞാൻ കണ്ടിട്ടില്ല. فأمر به فأخرج. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിഷയോട് അതിനെ എടുത്ത് പുറത്തു കളയാൻ പറഞ്ഞു. റളിയല്ലാഹു അൻഹ, അവരതിനെ പുറത്തേക്കാക്കി. ഫജാഅ ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കയറി വന്നു. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിച്ചു, എന്താണ് ജിബ്രീൽ നിങ്ങൾ വൈകാനുള്ള കാരണം, താമസിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മനഅനിൽ കൽബു അല്ലദീ കാന ഫീ ബൈതിക, താങ്കളുടെ വീട്ടിലുള്ള നായ അത് കാരണത്താലാണ് ഞാൻ വീട്ടിലേക്ക് പ്രവേശിക്കാതിരുന്നത്. ഇന്നാ ലാ നദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറ, ഞങ്ങൾ മലക്കുകൾ നായയോ അതല്ലെങ്കിൽ രൂപമോ ഉള്ള വീടുകളിൽ പ്രവേശിക്കുകയില്ല. ഇന്നാ ലാ നദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറ, നായയോ അതല്ലെങ്കിൽ രൂപങ്ങളോ ഉള്ള വീടുകളിൽ ഞങ്ങൾ പ്രവേശിക്കുകയില്ല എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാം. നോക്കണം നിങ്ങൾ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വാഗ്ദാനം നൽകിയിരിക്കുകയാണ് ഇന്ന സമയത്ത് എത്തിച്ചേരാമെന്ന്. ആ വാഗ്ദാനം പാലിക്കുന്നതിന് വേണ്ടി പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ പോലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവേശിക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും മറ്റുള്ള ആളുകളുടെ വീടുകളുടെ കാര്യം, എന്തായിരിക്കും മറ്റു വീടുകളുടെ അവസ്ഥ? അപ്പോൾ ഇത് ഗൗരവമുള്ള കാര്യമാണ്. പല ആളുകളും പറയാറുണ്ട്, വീട്ടിൽ കയറിയാൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, എപ്പോഴും പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, സമാധാനം ലഭിക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങളിലൊന്ന് മലക്കുകൾ വീട്ടിൽ പ്രവേശിക്കാത്തതാണ്. മലക്കുകൾ വീട്ടിൽ കയറാതിരിക്കാനുള്ള കാരണങ്ങൾ നമ്മുടെ വീട്ടിൽ നാം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ വീട്ടിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്ക് നമ്മൾ മറ്റാരെയും കുറ്റം പറയേണ്ടതില്ല, നമ്മുടെ അബദ്ധം തന്നെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, അതിനേക്കാൾ നല്ല വീട് വേറെ ഏതാണുള്ളത്? ആ വീട്ടിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കയറി വരുന്നില്ല എങ്കിൽ മറ്റുള്ളവരുടെ വീട് മലക്കുകൾ പ്രവേശിക്കാതിരിക്കാൻ ഈ രൂപത്തിലുള്ള കാരണങ്ങൾ അതിലുണ്ട് എങ്കിൽ എന്തുകൊണ്ടും അർഹമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ വിഷയം. ജനങ്ങൾ ശിർക്കിലേക്ക് പതിക്കുന്നതിൽ, അതിലകപ്പെടുന്നതിൽ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് രൂപങ്ങളാണ്. പ്രത്യേകിച്ച് ജീവനുള്ളവയുടെ രൂപങ്ങൾ, ആദരിക്കപ്പെടുന്ന രൂപങ്ങൾ, ചിത്രങ്ങൾ അല്ല, ലോക ചരിത്രത്തിൽ ആദ്യമായി ശിർക്ക് വന്നത് ഈ പറഞ്ഞ രൂപങ്ങളിലൂടെയാണ്. നൂഹ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം, അവർക്കിടയിലേക്ക് ശിർക്ക് കയറി വന്നത് ഈ രൂപങ്ങൾ കൊണ്ടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവർ ഒരിക്കൽ ഹബശയിൽ അവർ ഒരു നസറാനി പള്ളിയിൽ കണ്ട ചിത്രപ്പണികളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നസറാനികളുടെ മസ്ജിദുകളിൽ, അവരുടെ കനീസകളിൽ, ആരാധനാ കേന്ദ്രങ്ങളിൽ കയറിയാൽ ധാരാളം ചിത്രപ്പണികൾ കാണാം. അതിൻ്റെ മേൽക്കൂരകളിലും വശങ്ങളിലുമെല്ലാം ചിത്രങ്ങളായിരിക്കും. അബിസീനിയയിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർ കണ്ട ആരാധനാ കേന്ദ്രത്തിലുള്ള ചിത്രങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് അവർ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക ഖൗമുൻ ഇദാ മാത ഫീഹിമുൽ അബ്ദു സാലിഹു ഔ അർജുലു സാലിഹു ബനൗ അലാ ഖബ്രിഹി മസ്ജിദ. ആ ജനവിഭാഗം നസാറാക്കൽ, അവരുടെ കൂട്ടത്തിൽ നല്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ ഖബറിന് മുകളിൽ അവരൊരു മസ്ജിദ് പടുത്തുയർത്തും. വസവ്വറു ഫീഹി തിൽക സുവർ, ആ ഖബറിന് മേൽ പടുത്തുയർത്ത ആരാധനാ കേന്ദ്രത്തിൽ അവർ ആ കാണുന്ന ചിത്രങ്ങൾ വരച്ചുവെക്കും. ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ ഏറ്റവും മോശം സൃഷ്ടികളെ കൂട്ടരാൻ. ഒരാൾ മരിച്ചാൽ അയാളുടെ ഖബറിന് മുകളിൽ മസ്ജിദ് പടുത്തുയർത്തുന്നവർ, അവിടെ ചിത്രങ്ങൾ പണിതുയർത്തുന്നവർ, അവരാകുന്നു ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും മോശക്കാർ, ഏറ്റവും വൃത്തികെട്ടവർ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷറായ ആളുകൾ ഈ പറഞ്ഞ ചിത്രങ്ങൾ വരച്ചു വെക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇത്തരം രൂപമുണ്ടാക്കുന്നവർ, ചിത്രങ്ങൾ വരയ്ക്കുന്നവർ, ഈ കൂട്ടത്തിലുള്ള ആളുകൾ, അവർക്ക് ഇസ്ലാമിൽ പറയപ്പെട്ട ശിക്ഷകൾ ധാരാളമുണ്ട്. ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിയ പണ്ഡിതന്മാരിൽ ചിലർ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ഉഖൂബത്തുൽ മുസവ്വർ, രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ, ചിത്രമുണ്ടാക്കുന്നവർ, അവരുടെ ശിക്ഷ ഒന്ന്, അന്നഹു അഷദ്ദു അന്നാസി അദാബൻ ഔ മിൻ അഷദ്ദി അന്നാസി അദാബൻ യൗമൽ ഖിയാമ, പരലോകത്ത് ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നവർ ഈ പറഞ്ഞവരാണ്. നന്നായി ചിന്തിക്കുക, പരലോകത്ത് ഏറ്റവും കഠിനമായ ശിക്ഷ, ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കുന്നവർ അവർ ഈ പറഞ്ഞ രൂപങ്ങൾ ഉണ്ടാക്കുന്ന, ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾ അവരിൽപ്പെട്ടവരാണ്. അവർക്കാണ് ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കുക, അല്ലെങ്കിൽ ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗം ഈ കൂട്ടരാണ്. രണ്ട്, അന്നല്ലാഹ യജ്അലു ലഹു ഫീ കുല്ലി സൂറത്തിൻ നഫസൻ യുഅദ്ദബു ബിഹാ ഫീ നാരി ജഹന്നം, അല്ലാഹു സുബ്ഹാന തആല അവൻ നിർമ്മിച്ച രൂപങ്ങൾ, അവൻ വരച്ചുണ്ടാക്കിയ ചിത്രങ്ങൾ അവക്ക് നാളെ പരലോകത്ത് ജീവൻ നൽകും. അങ്ങനെ ആ ജീവൻ നൽകിയ, അവനുണ്ടാക്കിയ ഈ രൂപങ്ങൾ അവ അവനെ ശിക്ഷിക്കും. അവ കൊണ്ട് അവൻ നരകത്തിൽ നാളെ ശിക്ഷിക്കപ്പെടും. നരകത്തിലെത്തിയാൽ അവനുണ്ടാക്കി വെച്ച രൂപങ്ങൾ, വരച്ചു വെച്ച ചിത്രങ്ങൾ, അവ നാളെ അവനെ ശിക്ഷിക്കുന്നതിനു വേണ്ടി അള്ളാഹു അവക്ക് ജീവൻ നൽകും. എന്നിട്ട് അവനെ ആ പറഞ്ഞ വസ്തുക്കൾ കൊണ്ട് ശിക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ അന്നഹു യുഖല്ലഫു അൻ യൻഫുഖ ഫീഹാ അർറൂഹ്, അള്ളാഹു സുബ്ഹാന തആല ഈ രൂപങ്ങൾ നാളെ പരലോകത്ത് അവന്റെ മുന്നിൽ കൊണ്ടുവരികയും അതിൽ ആത്മാവ് ഊതുവാൻ അവനോട് കൽപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞ രൂപങ്ങൾ ഉണ്ടാക്കിയവർ, അവനും അവനുണ്ടാക്കിയ വസ്തുക്കളും നാളെ നരകത്തിലായിരിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ശാപം ലഭിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിലാണ് ഈ പറഞ്ഞ ആളുകൾ രൂപമുണ്ടാക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിരിക്കുന്നത്. ഇങ്ങനെ ധാരാളക്കണക്കിന് ശിക്ഷകൾ രൂപമുണ്ടാക്കുക എന്ന ഈ പ്രവൃത്തി, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി ഹദീസുകളിൽ ധാരാളം കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, തസ്വീർ എന്നത്, രൂപമുണ്ടാക്കുക എന്നത് വ്യത്യസ്ത രൂപങ്ങളിലാണ്. അത് പല ഇനങ്ങളാണ്. ഒന്നാമത്തേത് ജീവനില്ലാത്ത നിർജീവമായ വസ്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കലാണ്. നിർജീവമായ വസ്തുക്കൾ, ജീവനില്ലാത്ത, റൂഹില്ലാത്ത, ആത്മാവില്ലാത്ത വസ്തുക്കൾ, അവയുടെ രൂപമുണ്ടാക്കുക എന്നതാണ്. അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, മനുഷ്യർ തന്നെ നിർമ്മിക്കുന്ന വസ്തുക്കൾ അവയുടെ രൂപമുണ്ടാക്കുക. ഉദാഹരണത്തിന്, ഒരാൾ മണ്ണുകൊണ്ട് ഒരു കാറിന്റെ രൂപം ഉണ്ടാക്കി, മനുഷ്യനുണ്ടാക്കിയതാണ് കാറ്. അതല്ലെങ്കിൽ ഒരു വീട്, അത് അയാൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കി. ഇത് മനുഷ്യർ നിർമ്മിക്കുന്ന വസ്തുക്കൾ, അവയുടെ രൂപം ഉണ്ടാക്കലാണ്. അത്തരം ജീവനില്ലാത്ത വസ്തുക്കൾക്ക് രൂപം നൽകുക എന്നത് അനുവദനീയമാണ്. കാരണം കാറുണ്ടാക്കുക എന്നുള്ളത് അനുവദനീയമാണെങ്കിൽ അതിന്റെ രൂപമുണ്ടാക്കുക എന്നത് എന്തായാലും അനുവദനീയമായിരിക്കണം. രൂപമില്ല, റൂഹില്ലാത്ത, ആത്മാവില്ലാത്ത വസ്തുക്കൾക്ക് രൂപം നൽകുക എന്നതിൽ രണ്ടാമത്തെ ഇനം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടികൾക്ക് രൂപം നൽകുക എന്നതാണ്. റൂഹില്ലാത്ത, ആത്മാവില്ലാത്ത, ജീവനില്ലാത്ത, അല്ലാഹു പടച്ച വസ്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കുക. അത് പണ്ഡിതന്മാർ രണ്ടായി വേർതിരിച്ചതായി കാണാം. ഒന്ന്, വളരാത്ത നിർജീവമായി കിടക്കുന്ന വസ്തുക്കൾ. ഉദാഹരണത്തിന് പർവ്വതങ്ങൾ, പുഴ, സമുദ്രം, ഇങ്ങനെ വളരാത്ത കാര്യങ്ങൾ, അത്തരം വസ്തുക്കളുടെ രൂപമുണ്ടാക്കുന്നത് അനുവദനീയമാണ്. അതിൽ സംശയമില്ല. രണ്ടാമത്തേത്, വളരുന്ന വസ്തുക്കൾ. ഉദാഹരണത്തിന് മരം, അതല്ലെങ്കിൽ ചെടികൾ, ഇങ്ങനെ വളരുന്ന വസ്തുക്കൾ, അവയുടെ രൂപമുണ്ടാക്കുന്നതിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് പാടില്ല. മുജാഹിദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം, വളരുന്ന വസ്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടികളിൽ വളരുന്ന വസ്തുക്കൾ, അവയുടെ രൂപമുണ്ടാക്കുക എന്നത് പാടില്ല എന്നാണ്. എന്നാൽ വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഇമാം മുജാഹിദിന് പുറമെയുള്ള പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും, അവർ പറഞ്ഞത് അത് അനുവദനീയമാണ് എന്നാണ്. മരങ്ങൾ, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ, അവയുടെ രൂപം നിർമ്മിക്കുന്നത് മണ്ണുകൊണ്ടോ കളിമണ്ണുകൊണ്ടോ, അതല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കുന്നതിനു വേണ്ടി ഇന്ന് പല രൂപത്തിലുള്ള സാധനങ്ങൾ ലഭ്യമാണ്. അതുകൊണ്ട് അവർക്ക് ബ്രിക്സ് പോലുള്ള സാധനങ്ങൾ കൂട്ടിവെച്ച് ഉണ്ടാക്കുന്ന ഇത്തരം രൂപങ്ങൾ, ജീവനില്ലാത്തവയുടെ രൂപങ്ങൾ നിർമ്മിക്കുക എന്നത് അനുവദനീയമാണ്. ഇതാണ് ഒന്നാമത്തെ രൂപം, തസ്വീർ ഗൈർ ദവാതിൽ അർവാഹ്. ആത്മാവില്ലാത്ത വസ്തുക്കൾ, അവയുടെ രൂപം നിർമ്മിക്കുക എന്നത് ഇത് മൊത്തത്തിൽ അനുവദനീയമാണ്. അതിന് തെളിവായി ധാരാളക്കണക്കിന് ഹദീസുകളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ തന്റെ സദസ്സിൽ പറഞ്ഞു, മൻ സവ്വറ സൂറതൻ ഫഇന്ന അല്ലാഹ മുഅദ്ദിബുഹു ഹത്താ യൻഫുഖ ഫീഹ അർറൂഹ് വലൈസ ബിനാഫിഖ് ഫീഹ അബദാ. ഇബ്നു അബ്ബാസ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ സദസ്സിൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല രൂപങ്ങൾ നിർമ്മിക്കുന്നവർ, അവരെ നാളെ പരലോകത്ത് ശിക്ഷിക്കുന്നതാണ്. എങ്ങനെയാണ് അവരെ ശിക്ഷിക്കുക? അവൻ ഉണ്ടാക്കിയ രൂപങ്ങൾ, ആ രൂപങ്ങൾ നാളെ പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു അതിൽ ആത്മാവ് ഊതാൻ വേണ്ടി അവനോട് കൽപ്പിക്കും. അങ്ങനെ അവൻ ആത്മാവ് ഊതി അതിന് ജീവൻ നൽകുന്നതുവരെ അവനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന, ചിത്രങ്ങൾ വരക്കാറുണ്ടായിരുന്ന, രൂപങ്ങൾ നിർമ്മിക്കാറുണ്ടായിരുന്ന ഒരാൾ, അയാളുടെ മുഖമാകെ മഞ്ഞച്ചു. അയാളാകെ പേടിച്ചു വറച്ച പോലെ. അയാളത് ചെയ്യുന്നയാളാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അയാളോട് പറഞ്ഞു, വൈ ഹക്, നീ പേടിക്കേണ്ടതില്ല. നിന്നോട് പറയാനുള്ളത്, ഇൻ അബൈത ഇല്ലാ അൻ തസ്നഅ ഫഅലൈക ബിഹാദ ശജർ, നിനക്കിത് ചെയ്യാതെ എന്തായാലും ചെയ്യണം, നിനക്ക് ഈ പറഞ്ഞ കാര്യം ചെയ്യണമെന്നാണ് എങ്കിൽ, ഫഅലൈക ബിഹാദ ശജർ, നിനക്ക് മരങ്ങൾ നിർമ്മിക്കാം, അവയുടെ രൂപമുണ്ടാക്കാം. കുല്ലു ഷൈഇൻ ലൈസ ഫീഹി റൂഹ്, ആത്മാവില്ലാത്തവയുടെ രൂപങ്ങൾ ഉണ്ടാക്കുക എന്നത്, ചിത്രങ്ങൾ വരക്കുക എന്നത് അതിൽ തെറ്റില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് ആത്മാവില്ലാത്ത, ജീവനില്ലാത്ത വസ്തുക്കൾ, അവയുടെ രൂപം നിർമ്മിക്കുന്നത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാം. അത് മനുഷ്യനുണ്ടാക്കിയതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ് എങ്കിലും ഇവയുടെ രൂപങ്ങൾ നിർമ്മിക്കുന്നത് അനുവദനീയമാണ്. ചില കുട്ടികൾ, ചെറിയ കുട്ടികൾ, അവർക്ക് ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ അവരുടെ കളികളിൽ പെട്ടതാണ് മണ്ണുകൊണ്ട് വീടുണ്ടാക്കുക. അതുപോലെ തന്നെ കടയിൽ കിട്ടുന്ന ബ്രിക്സ്, അത്തരം കാര്യങ്ങൾ കൊണ്ട് രൂപമുണ്ടാക്കുന്നത്, വണ്ടി ഉണ്ടാക്കാൻ പറ്റും. അത്തരം വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ജീവനുള്ള റൂഹുള്ള ജീവികൾ അവയെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കാതെ ഇത്തരം ജീവനില്ലാത്ത വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ളത് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ രൂപമുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ഒന്നാമത്തെ രൂപം, അതിൻ്റെ ഒന്നാമത്തെ ഇനം ജീവനില്ലാത്ത വസ്തുക്കളുടെ രൂപങ്ങൾ നിർമ്മിക്കലാണ്. അത് അനുവദനീയമാണ്. ആ വിഷയത്തിൽ വേറെയും ഹദീസുകളുണ്ട്. രണ്ടാമത്തേത്, ജീവനുള്ള വസ്തുക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവൻ നൽകിയ വസ്തുക്കൾ, അവയുടെ രൂപം നിർമ്മിക്കുകയും ചിത്രം നിർമ്മിക്കുകയും ചെയ്യലാണ്. അത് വ്യത്യസ്ത രൂപത്തിലാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ജീവനില്ലാത്ത വസ്തുക്കൾ അവയ്ക്ക് രൂപം നൽകാന്നുള്ളത്, അത് അനുവദനീയമാണ്. രണ്ടാമത്തേത്, ജീവനുള്ള വസ്തുക്കൾ അവയ്ക്ക് രൂപം നൽകുക എന്നതാണ്. ഈ പറഞ്ഞ തസ്വീർ, ഈ പറഞ്ഞ രൂപം നൽകൽ, അത് വ്യത്യസ്ത ഇനങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് പ്രതിമകൾ നിർമ്മിക്കുക എന്നതാണ്. അതല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, തസ്വീറു മാലഹു ദിൽ. ഒരു വസ്തു നിഴലുള്ള രൂപത്തിൽ അതിനെ നിർമ്മിക്കുക, നിഴലുള്ള രൂപത്തിൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പേപ്പറിൽ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതിന് നിഴലുണ്ടാവില്ല. പക്ഷെ ഒരു പ്രതിമ ഉണ്ടാക്കി വച്ചാൽ അതിന് നിഴലുണ്ടായിരിക്കും. ഇങ്ങനെ രൂപങ്ങൾ, പ്രതിമകൾ നിർമ്മിക്കുക എന്നത്, ജീവനുള്ളവയുടെ പ്രതിമകൾ, രൂപങ്ങൾ നിർമ്മിക്കുക എന്നത്, അത് എന്തുകൊണ്ടാണെങ്കിലും, മണ്ണുകൊണ്ടാവാം, കളിമണ്ണും ഉണ്ടാകാം. ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രത്യേകതരം സാൻഡുണ്ട്, മണ്ണ്, ഒരു പ്രത്യേകതരം മണ്ണ്, അതുകൊണ്ട് പെട്ടെന്ന് രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഏത് വസ്തുക്കൾ കൊണ്ടാണ് എങ്കിലും, ഇത്തരം വസ്തുക്കൾ കൊണ്ട് ജീവനുള്ളവയുടെ രൂപങ്ങൾ ഉണ്ടാക്കുക എന്നത് ഹറാമാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, ഇജ്മാഉള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. മുസ്ലിം പണ്ഡിതന്മാർ എല്ലാവരും ഒരുപോലെ യോജിച്ച അഭിപ്രായങ്ങളിൽ പെട്ടതാണ് ജീവനുള്ളവയുടെ രൂപങ്ങൾ നിർമ്മിക്കുക എന്നത്, പ്രതിമകൾ നിർമ്മിക്കുക എന്നത് നിഷിദ്ധമാണ്. ആ വിഷയത്തിൽ ധാരാളക്കണക്കിന് ഹദീസുകളുണ്ട്. നമ്മൾ തന്നെ മുൻപ് കേട്ട ഹദീസുകളിൽ ഒന്ന് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനെ മദീനയിൽ നിയോഗിച്ച കാര്യങ്ങളിൽ ഒന്ന്, അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്ത വലാ ഖബ്റൻ മുഷ്രിഫൻ ഇല്ലാ സവ്വൈത. അലി റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു പ്രതിമ പോലും തകർക്കാതെ വിട്ടേക്കരുത്, നീ ഒരു ഖബർ കെട്ടിപ്പൊക്കപ്പെട്ട രൂപത്തിലുണ്ട് എങ്കിൽ അത് നിരപ്പാക്കാതെ വിടരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനെ തകർക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട് നിയോഗിച്ച കാര്യമാണ് പ്രതിമ തകർക്കാനുള്ളത്. ഇപ്പൊ ജീവനുള്ളവയുടെ പ്രതിമകൾ നിർമ്മിക്കുക എന്നത് ഗുരുതരമായ തെറ്റുകളിൽ പെട്ടതാണ്, അത് വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ന് ഇമാം അന്നവവി റഹിമഹുല്ലാഹു തആല അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ രൂപം പല രൂപങ്ങളിലായി കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വീടുണ്ടാക്കുന്ന സന്ദർഭത്തിൽ വീട്ടിൻ്റെ ഗേറ്റ്, അതിൻ്റെ രണ്ടു വശങ്ങളിലും ചിലപ്പോൾ കാണാം ഒരു സിംഹത്തിൻ്റെ രൂപം, ഒരു പുലിയുടെ രൂപം, ഒരു കിളിയുടെ രൂപം വീട്ടിന് മുൻപിൽ തന്നെ കാണാം. അതല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാം ഷോക്കേസുകളിൽ ഇതുപോലുള്ള രൂപങ്ങൾ, ടി വിയുടെ മുകളിൽ ഇത്തരം രൂപങ്ങൾ, വണ്ടിയുടെ ഉള്ളിൽ ആളുകൾ കാണാം, പിന്നെ കണ്ണാടിയുടെ മേലെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം ഇത്തരം രൂപങ്ങൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, മണ്ണുകൊണ്ട് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ തുണി കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ കമ്പിളി കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കാം, ഇരുമ്പ് കൊണ്ടായിരിക്കാം. ചില ആളുകളുടെ കീ ചെയിനുമേൽ കാണാം, കീ ചെയിനുമേ എന്തെങ്കിലും ജീവനുള്ള വസ്തുക്കളുടെ പ്രതിമകൾ, കുതിരെ, പൂച്ച, ഇങ്ങനെ രൂപങ്ങൾ കാണാം. അതല്ലെങ്കിൽ ചില ആളുകൾ അവരുടെ മുഴുവനുണ്ടാവില്ല, ഒന്നാകെ ഉണ്ടാവില്ല, അയാളുടെ മുഖം മാത്രം ഉണ്ടാവും, തലൻ്റെ ഭാഗം ഇങ്ങനെ ബാക്കിൽ നിരപ്പായിട്ട് ഒരു കീ ചെയിൻ പോലെ വെച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും ആളുടെ പ്രതിമയായിരിക്കും. ഈ രൂപത്തിൽ പ്രതിമകൾ ഉണ്ടാക്കുക, അത് കയ്യിൽ വെക്കുക എന്നത് ഗുരുതരമായ തെറ്റാണ്. സഹോദരങ്ങളെ, നേരത്തെ നിങ്ങൾ കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവേശിച്ചില്ല എന്ന് പറഞ്ഞ് എത്ര ഗുരുതരമായ കാര്യമാണ്. പല ആളുകളുടെ ഈ ഷോക്കേസുകളിൽ കുട്ടികൾ കളിച്ച് അവർ കളി നിർത്തിവെച്ച ടോയ്സ് കാണാം, അതേപോലത്തെ രൂപങ്ങൾ, ദിനോസറിന്റെ രൂപം, ഈ പിന്നെ ഇത്തരം മൃഗങ്ങളുടെ രൂപങ്ങൾ അതങ്ങനെ വെച്ചിട്ടുണ്ടാവും കളിയില. ഇൻഷാ അല്ലാ, കളിക്കാൻ ഇത്തരം രൂപങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വിധികൾ പിന്നീട് നമ്മൾ പറയും. എന്നാൽ ഇത് കളി കഴിഞ്ഞാലും ആളുകൾ എടുത്ത് കളിയില്ല, ഇത് അതേപോലെ തന്നെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇത്തരം രൂപങ്ങൾ അലങ്കാരത്തിനു വേണ്ടി ചില കല്യാണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാ, അവിടെ കാണാം. പിന്നെ ഭക്ഷ്യ വിഭവങ്ങൾ, ഭക്ഷണം കൊണ്ട് ആളുടെ രൂപം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ വലിയ ധിക്കാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിഅമത്തായി നൽകിയ ഭക്ഷണം, അതുകൊണ്ട് മൃഗങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കിയ കുറേ ചെത്തിക്കളഞ്ഞിട്ടുണ്ടാവും ആളുകൾ. ഇതൊക്കെ ഒരു ചെറിയ കാര്യമായിട്ടാണ് കാണുന്നത്. ഞാനിതൊക്കെ എടുത്തു പറഞ്ഞത് സഹോദരങ്ങളെ, ഇങ്ങനെ പല രൂപങ്ങളിൽ ഇത് ആളുകൾക്കിടയിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇതൊന്നും ജനങ്ങളിൽ ചിലർ തെറ്റായിട്ടേ കാണുന്നില്ല, ഒരു പ്രശ്നമായിട്ടേ കാണുന്നില്ല. ചില ആളുകൾ ഇതൊക്കെ ഒരു കൗതുകം പോലെ അത് ഫോട്ടോ എടുക്കാനും അത് കാണാൻ വേണ്ടി പോവാനും, ചിലപ്പോൾ നാട്ടിൽ പിന്നെ എക്സിബിഷൻ വരും, എൻ്റെ എക്സിബിഷനിൽ പ്രധാനമായുള്ളത് പ്രതിമകൾ കാണാൻ പോവാ, വലിയ വലിയ പ്രശസ്തരായ ആളുകൾ അവരുടെ പ്രതിമകൾ, മെഴുകു പ്രതിമകൾ ഉണ്ടാക്കി അവരെ പോലെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇത് കാണാൻ വേണ്ടി ആളുകൾ പോവും. ഇതൊക്കെ ഒരു തെറ്റായിട്ട് ആളുകൾ കാണുന്നേ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര ഗുരുതരമായ ശിക്ഷ താക്കീത് ചെയ്യപ്പെട്ട കാര്യമാണ് പ്രതിമകൾ നിർമ്മിക്കുക എന്നത്. സമൂഹങ്ങളിൽ ശിർക്ക് കടന്നു വരുന്നതിന് പിന്നിലുള്ള പ്രധാന വഴികളിലൊന്നാണിത്. സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങളിൽ ചിലരുടെ വീടുകളിൽ ഇത് ഒരു ഗൗരവമുള്ള കാര്യമായിട്ടേ പരിഗണിക്കപ്പെടുന്നില്ല. പലരുടെയും വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും, എടുത്തു കളഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് എടുത്ത് നീക്കണം, നശിപ്പിക്കണം, ഒന്നല്ലെങ്കിൽ അതിൻ്റെ തല വെട്ടിക്കളയാം. തല വെട്ടിക്കളഞ്ഞാൽ അത് പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ ഉൾപ്പെടുകയില്ല, അതല്ലെങ്കിൽ അത് നശിപ്പിച്ചു കളയാം. ഇത്തരം പ്രതിമകൾ, ജീവനുള്ള വസ്തുക്കളുടെ പ്രതിമകൾ വീട്ടിൽ വെക്കുക എന്നത് മലക്കുകൾ വീട്ടിൽ പ്രവേശിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ കുട്ടികൾ സ്കൂളുകളിലേക്ക് പോയാൽ ഈ കലോത്സവം എന്ന പേരിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് കുട്ടികൾക്ക് പ്രതിമ ഉണ്ടാക്കാൻ പഠിപ്പിക്കലാണ്. ഇതൊക്കെ മുസ്ലിമീങ്ങളായ ആളുകളാണെന്ന് കുട്ടികളെ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് കുട്ടികൾ ക്ലേ മോഡലിങ്, അതേപോലെ മണ്ണുകൊണ്ടുണ്ടാക്കുന്നത്, ഇങ്ങനെ പല രൂപത്തിൽ പ്രതിമകൾ ഉണ്ടാക്കാൻ പഠിക്കുകയാണ്. സഹോദര, ഇസ്ലാമിൽ വളരെ ഗുരുതരമായ തിന്മയിൽ പെട്ടതാണ് പ്രതിമകൾ നിർമ്മിക്കുക എന്നത്. വളരെ ഗുരുതരമായ തെറ്റാണ്. നേരത്തെ നാം കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപം ലഭിക്കാൻ കാരണമായി തീരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഒരിക്കലൊരു സഹോദരൻ ഒരു വീട്ടിൽ ഇസ്ലാമിന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി, ദഅവത്തിനു വേണ്ടി ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. അദ്ദേഹം പറഞ്ഞതാണ്, വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ആ വീട്ടിൽ ടെലിവിഷന്റെ മുകളിൽ തന്നെ ഒരു ഹൈന്ദവ വിഗ്രഹം വെച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ വീട്ടിലുള്ള ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അവിടെ ആ അത്ഭുതത്തോട് പറഞ്ഞു, നിങ്ങൾ ടിവിയുടെ മുകളിൽ അതാ കൃഷ്ണന്റെ വിഗ്രഹം വെച്ചിരിക്കുന്നു, അത് ഞങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടിയതാണ്. നോക്കണം, സുബ്ഹാനല്ലാഹ്, എത്രമാത്രം മുസ്ലിമീങ്ങൾക്ക് ഈ പറഞ്ഞ നിയമം അറിയാതെ പോയിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. എത്രയോ മുസ്ലിമീങ്ങളുടെ വീട്ടിൽ ഇതൊരു ഗൗരവമുള്ള പ്രശ്നമല്ല. ആളുകൾ ഗിഫ്റ്റായി കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ രൂപത്തിൽ പ്രതിമകളാണ്, ആളുകളുടെ രൂപങ്ങളാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഈ പറഞ്ഞ പ്രതിമകൾ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതാണ്. ഏതൊഴികെ കുട്ടികൾക്ക് കളിക്കാൻ, ചെറിയ പെൺകുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള പ്രതിമകൾ, അത് ഇൻഷാ അള്ളാഹ് അതിന്റെ അവസാനത്തിൽ വിശദീകരിക്കാം. അപ്പൊ അതാണ് ഒന്നാമത്തെ രൂപം നിഴലുണ്ടാകുന്ന രൂപത്തിൽ രൂപങ്ങൾ നിർമ്മിക്കുന്ന പ്രതിമകൾ, അത് ഈ പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ രൂപമാണ്. അത് വളരെ ഗുരുതരമായ തെറ്റാണ്, അത് ഹറാമാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ, മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലേയില്ല. അതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം കൈകൾ കൊണ്ട് വരക്കുന്ന ചിത്രങ്ങളാണ്. അതിനാണ് തസ്വീറു മാല ദില്ല ലഹു എന്ന് പറയുന്നത്. നിഴലുണ്ടാകാത്ത പേപ്പറിലോ അതല്ലെങ്കിൽ മതിലിന് മുകളിലോ വീട്ടിന് മുകളിലോ ഒക്കെ വരക്കുന്ന ചിത്രങ്ങൾ, കൈകൊണ്ടോ മറ്റോ വരക്കുന്ന ചിത്രങ്ങൾ, ഇത്തരം ചിത്രങ്ങൾ ഹറാമാണ് എന്നതിൽ, അങ്ങനെ വരക്കുക എന്നത് നിഷിദ്ധമാണ് എന്നതിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ അഭിപ്രായത്തിലാണ്. വളരെ ചുരുങ്ങിയ, വരലുണ്ടാവുന്ന ചില പണ്ഡിതന്മാരൊഴികെ മറ്റെല്ലാ പണ്ഡിതന്മാരും കൈകൾ കൊണ്ട് വരച്ചുണ്ടാക്കുന്ന ചിത്രങ്ങൾ ഹറാമാണ് എന്നതിൽ ഏകാഭിപ്രായമുള്ളവരാണ്. ആ വിഷയം അറിയിക്കുന്ന ഹദീസുകൾ ധാരാളമുണ്ട്. യഥാർത്ഥത്തിൽ അത് ഹറാമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഒന്നല്ലെങ്കിൽ അവർക്ക് ആ വിഷയത്തിലെ ഹദീസുകൾ ലഭിച്ചിട്ടില്ല, അതല്ലെങ്കിൽ അവർക്ക് തെറ്റായി മനസ്സിലായതാണ്. കൈകൊണ്ട് വരക്കുന്ന ചിത്രങ്ങൾ നിഷിദ്ധമാണ്, അത് തെറ്റാണ്, ഹറാമാണ് ഈ പറഞ്ഞ ഹദീസുകളിൽ അത് ഉൾപ്പെടുന്നതാണ്. അത് അറിയിക്കുന്ന തെളിവുകൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ടതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ പ്രവേശിച്ചു. വഖദ് സതർതു സഹ്വത ലി ബിഖിറാമിൻ ഫീഹി തമാസീൽ, ഞാൻ എന്റെ വീട്ടിൽ ഒരു തട്ടുണ്ടായിരുന്നു, സാധനങ്ങൾ വേണ്ടി വെക്കുന്ന റഫ് എന്ന് പറയും, ആ തട്ട് ഞാൻ ഒരു വിരിപ്പ് കൊണ്ട് മറച്ചിരുന്നു. ആ വിരിപ്പിന് മുകളിൽ ചില ചിത്രങ്ങളുണ്ട്, ചില മൃഗങ്ങളുടെ ചിത്രങ്ങൾ. ചില ഹദീസുകൾ കാണാം, ഒരു കുതിരയുടെ ചിത്രമാണ്, ചിറകുകളുള്ള ഒരു കുതിരയുടെ ചിത്രമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ അവിടുന്ന് വലിച്ചെടുത്ത് ഊരിക്കളഞ്ഞു, അവിടുത്തെ മുഖം ചുവന്നു തുടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ അഷദ്ദുൻ നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ അല്ലദീന യുദാഹൂന ബിഖൽഖില്ലാ, ജനങ്ങളുടെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കുന്നവർ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യം വരുത്താൻ ശ്രമിക്കുന്നവരാണ്. വരച്ചിട്ട് ഒരാളുടെ മുഖം അതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക, ഒരാളുടെ ശരീരം അതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക, അങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അവരാകുന്നു അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്. അപ്പൊ അത് കൈകൊണ്ട് വരച്ച ചിത്രമാണെന്നുള്ളതിൽ അഭിപ്രത്യാസമല്ല, ഇത് പ്രതിമല്ല, വരച്ച ചിത്രമാണ്. അപ്പൊ ഇത്തരം വരച്ച ചിത്രങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ പേന കൊണ്ട് വരച്ചുണ്ടാക്കുന്നതാകട്ടെ, ബ്രഷ് കൊണ്ട് വരച്ചുണ്ടാക്കുന്നതാകട്ടെ, അതല്ലെങ്കിൽ ചില വിരിപ്പുകളിൽ കാണാം, അല്ലെങ്കിൽ ചില പായകളിൽ കാണാം, ഇത്തരം പായകളിലോ അതല്ലെങ്കിൽ വിരിപ്പുകളിലോ ഒക്കെ ജീവനുള്ള ആത്മാവുള്ളവയുടെ ചിത്രങ്ങൾ ഉണ്ട് എങ്കിൽ അത് എടുത്തു മാറ്റേണ്ടതാണ്. ചില ആൾക്കാരുടെ കർട്ടൻ, വീട്ടിലുള്ള കർട്ടൻ, അതുപോലെ തന്നെ വീട്ടിൽ ചിലപ്പോൾ ഫ്രെയിം ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും ആൾക്കാരുടെ ചിത്രങ്ങൾ. ഇങ്ങനെ കൈകൊണ്ട് വരച്ചുണ്ടാക്കുന്ന ചിത്രങ്ങൾ അത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞതായി കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഅബയിൽ പ്രവേശിച്ചപ്പോൾ കഅബയുടെ മതിലുകൾക്കുള്ളിൽ ചിത്രങ്ങൾ അവർ വരച്ചു വച്ചിരുന്നു. ഇന്ന് കാണാം നമ്മുടെ നാട്ടിൽ മുശ്രിക്കീങ്ങളായ ആളുകൾ, അവരിൽ വലിയ ഒരു വിഭാഗം ശിർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ചിത്രങ്ങൾക്ക് മുന്നിലാണ്. ചിത്രം വരച്ചിട്ടുണ്ട്, അതിന് മുന്നിൽ പോയിട്ട് വിളിച്ച് ആരാധിക്കുന്നുണ്ടാവും. ഇത്തരം ചിത്രങ്ങൾക്ക് മുൻപിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നത് നാട്ടിലെ ശിർക്കിന്റെ പ്രധാന രൂപങ്ങളൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് പ്രവേശിച്ചു, അവിടെ ചിത്രങ്ങളുണ്ട്. ഫദഅ ബിദൽവി മിം മാഇൻ, അവിടുന്ന് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഫഅതൈതു ബിഹി, ഞാൻ അത് അവിടത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു. ഉസാമ റളിയല്ലാഹു അൻഹു പറയാൻ ഫജഅല യംഹൂഹ വയഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ ആ വെള്ളം കൊണ്ട് അത് മയച്ചു കളയുകയും അവിടുന്ന് പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഖാതലല്ലാഹു ഖൗമൻ യുസവ്വിറൂന മാ ലാ യഖ്ലുഖ് മാ ലാ യഖ്ലുഖൂൻ, അല്ലാഹു ഈ പറഞ്ഞ ആളുകൾ, ഈ പറഞ്ഞ ജനങ്ങൾ അവരെ നശിപ്പിക്കട്ടെ. യുസവ്വിറൂന മാ ലാ യഖ്ലുഖൂൻ, അവർ പടക്കാത്തത് അവർ ചിത്രം വരച്ചുണ്ടാക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഈ ഹദീസിൽ വന്നത് പ്രതിമ അല്ല എന്നുള്ള കാര്യത്തിൽ സംശയമല്ല, കാരണം പ്രതിമയാണെങ്കിൽ അത് തല്ലി പൊട്ടിക്കാണ് വേണ്ടത്. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ടുവന്ന് മായ്ച്ചു കളയാൻ. അപ്പൊ അത് പേപ്പറിലാകട്ടെ, അതല്ലെങ്കിൽ ഈ രൂപത്തിൽ മതിലുകൾക്ക് മുകളിലോ വിരിപ്പുകളിലോ കർട്ടന്റെ മുകളിലോ വാതിലിന്റെ മേലെയോ എവിടെയും ആകട്ടെ, ഈ പറഞ്ഞ രൂപത്തിൽ കൈകൊണ്ട് വരക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നത് നിഷിദ്ധമാണ് എന്നതിൽ സംശയമില്ല. ഇമാം അന്നവ്വ റഹിമഹുല്ലാ ഇത് ഹറാമല്ല എന്ന് പറഞ്ഞ ആളുകളുടെ അഭിപ്രായത്തെ വളരെ ശക്തമായി ആക്ഷേപിച്ചതായി കാണാം. ചില ആൾക്കാർ ഇത് ഹറാമല്ല എന്ന് പറഞ്ഞ ആളുകൾ, അവരെ ഇമാം അന്നവ്വ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ശക്തമായി ആക്ഷേപിച്ചതായി കാണാം. ഈ പറഞ്ഞതും സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമേ അല്ലാതായി മാറിയിട്ടുണ്ട്. പല ആൾക്കാർക്കും ഇടയിൽ എത്രയോ കുട്ടികളാണിപ്പോൾ ചിത്രരചന ക്ലാസുകൾക്ക് പോകുന്നത്, എന്നിട്ട് എന്താ പഠിക്കുന്നത്, ആളുകളുടെ ചിത്രങ്ങൾ അതുപോലെ വരച്ച് പകർത്തി വെക്കാൻ. അതിനുവേണ്ടിയുള്ള ക്ലാസുകൾ ധാരാളമുണ്ട്. ഈ രൂപത്തിൽ ചിത്രങ്ങൾ വരച്ചു വെക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് കുട്ടിയോട് ചെയ്യുന്ന ഗുരുതരമായ തെറ്റിൽപ്പെട്ടതാണ്. അല്ലാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപം ആ കുട്ടിക്ക് വരുത്തി വെക്കുകയാണ് ഇത്തരം മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല വീടുകളിൽ ഈ പരിപാടി കാണാം, കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാൻ, അതല്ലെങ്കിൽ ഡ്രോയിങ് ബുക്സ് എന്ന് പറഞ്ഞിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ താറാവിന്റെ ചിത്രം, ആനയുടെ ചിത്രം, ഇങ്ങനെ മൃഗങ്ങളുടെ ചിത്രം കൊണ്ടെടുക്കുന്നത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയെ ചിത്രം വരപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ശപിച്ച കാര്യങ്ങളിൽ പെട്ടതാണിത്. അത് ഈ പറഞ്ഞതിനോടൊപ്പം അതിനേക്കാൾ ഉപദ്രവങ്ങൾ വരുത്തുന്ന വേറെയും ചില കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ചെറിയ പ്രായത്തിൽ ഇന്ന് വ്യാപകമായി പ്രചരിച്ചിട്ടുള്ള തിന്മകളിൽ പെട്ടതാണ്, അല്ലെങ്കിൽ കുട്ടികളെ സ്വാധീനിക്കുന്ന മോശം കാര്യങ്ങളിൽ പെട്ടതാണ് ഈ പറയുന്ന അമർ ചിത്രകഥ എന്ന പേരിൽ പുറത്തിറക്കുന്ന ബാലപ്രസിദ്ധീകരണങ്ങൾ. അതിൽ ശരിക്ക് കൈകൊണ്ട് വരച്ച ചിത്രമാണ് ഉണ്ടായിരിക്കുക, അതൊരു ഭാഗത്ത്. അതിനോടൊപ്പം അതിലില്ലാത്ത വൃത്തികേടുകൾ ഉണ്ടായിരിക്കുകയില്ല. പുരാണകഥ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് കുറേ കഥകളുണ്ടാവും, അതിൽ തീർത്തും മോശമായ വസ്ത്രം ധരിച്ച സ്ത്രീകൾ, അവരുടെ ചിത്രങ്ങൾ, അവരുടെ രൂപങ്ങൾ, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ, ശിർക്ക് പ്രചരിപ്പിക്കുന്ന കഥകൾ, ഇതൊക്കെ ഈ പറഞ്ഞ പുസ്തകങ്ങളിൽ ധാരാളം കാണാം. ഇതിലെ ഏറ്റവും ഫേവറേറ്റ് കഥകൾ അതിലെന്തെങ്കിലും ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. കുട്ടികളെ ഈ പറഞ്ഞ അർത്ഥമില്ലാത്ത വസ്തുക്കളിലേക്ക് അവരുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കുന്ന, അല്ലെ, കുട്ടികൾ ചെറിയ പ്രായത്തിൽ പഠിക്കുന്നതിൻ്റെ കഥകൾ വായിക്കുമ്പോൾ ഏതെങ്കിലും രണ്ട് കുട്ടികളുണ്ടാവും, ഈ കുട്ടികൾ എപ്പോൾ നോക്കിയാൽ അപകടത്തിൽപ്പെടും, അപ്പോൾ എന്തെങ്കിലും മന്ത്രം ചൊല്ലുക, ആ മന്ത്രം ചൊല്ലിയാൽ അത് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാൾ വരുന്നു. ഇത്തരം കഥകളാണ് ബാലപ്രസിദ്ധീകരണങ്ങൾ മിക്കതിലുള്ളത്. എന്നിട്ട് കുട്ടികൾ ചിലർ വലിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്ന് എടുത്തിയാടും. ഇതൊക്കെ പണ്ട് ഉണ്ടായതായിരുന്നു, ഇപ്പോഴും അതൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ കെട്ടിടത്തിന്റെ മേൽ നിർത്തിയാടാ, എന്നിട്ടോ ഈ പുസ്തകത്തിൽ പറയുന്ന അല്ലെങ്കിൽ ഇത്തരം സിനിമകളിലും കാർട്ടൂണുകളിലും കാണിക്കുന്ന വാക്കുകൾ പറഞ്ഞു നോക്കുക, ഇയാൾ വരുമെന്നറിയാൻ വേണ്ടിട്ട്. എത്ര കുട്ടികൾ അങ്ങനെ മരിച്ചിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം അവരുടെ അഖീദയും തെറ്റായ വിശ്വാസങ്ങളും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അതുവരെ ഇത്തരം കഥകളിലും ചിത്രകഥകളിലും മറ്റും ഉണ്ടാകുന്ന ശിർക്കൻ കഥകൾ, കുഫ്രൻ കഥകൾ, വൃത്തികെട്ട ചിത്രങ്ങൾ, അതിൽ കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ കാണിക്കാൻ പറ്റിയതുപോലല്ല. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾ അതിന് കുട്ടികളെ ശീലിപ്പിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്, നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ ഇത്തരം സ്റ്റുഡിയോകൾ നടത്തുന്ന ആളുകൾ, അത് വരുമാന മാർഗമായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, കൈകൊണ്ട് ചിത്രം വരച്ചിട്ട്. ഇപ്പൊ ഇന്ന് ഫ്ലക്സ് വന്നതോടുകൂടി ഈ പറഞ്ഞ പരിപാടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ചിത്രം വരക്കുക എന്ന കാര്യം അതിലൂടെ പണമുണ്ടാക്കുന്ന ആളുകളെ കാണാം. അപ്പോൾ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹറാമിൽ ഉൾപ്പെടുമെന്നതിൽ സംശയമില്ല. ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ നിർമ്മിക്കുക എന്നത് ഇത് കൈകൊണ്ട് വരക്കുന്നതാണ്. മൂന്നാമത്തെ രൂപം സഹോദരങ്ങളെ, ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ട് ഫോട്ടോ എടുക്കുക എന്നതാണ്. ക്യാമറ കൊണ്ടോ മറ്റോ ആളുകളുടെ ഫോട്ടോ എടുക്കുകയും അത് കൊണ്ടു നടക്കുകയും ചെയ്യുക എന്നത്. ഈ പറഞ്ഞതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഹ്ലു സുന്നത്തിലെ പണ്ഡിതന്മാർ, അവരിൽ വലിയ ഒരു വിഭാഗം ആളുകൾ ഇത് പാടില്ല എന്ന് പറഞ്ഞവരാണ്. ഷെയ്ഖ് ഇബ്നു ബാസ്, അതുപോലെ തന്നെ ഷെയ്ഖ് അൽബാനി, അതുപോലെ ഷെയ്ഖ് ആദം അൽ അസ്യൂബി, ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അബ്ബാദ്, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഇങ്ങനെ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരിൽ വലിയ ഒരു വിഭാഗം ആളുകൾ അവർ ഈ പറഞ്ഞ ക്യാമറകൾ കൊണ്ടുള്ള ചിത്രമെടുക്കുക എന്നത് ഹറാമാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞവരാണ്. എന്നാൽ അഹ്ലു സുന്നത്തിൽപ്പെട്ട ചില പണ്ഡിതന്മാർ തന്നെ, ഷെയ്ഖ് സാലിഹ് അൽ ഹൈദാനെ പോലുള്ള ചില ആളുകൾ, അവർ ഇത് അനുവദനീയമാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഞാനത് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ വിഷയം തൊട്ടു മുൻപ് പറഞ്ഞ വിഷയം പോലെയല്ല. പ്രതിമകൾ ഉണ്ടാക്കുകയോ കൈകൊണ്ട് വരക്കുകയോ ചെയ്യുന്നത് പോലെയല്ല. ഇത്തരം രൂപങ്ങൾ കൊണ്ട് ചിത്രമുണ്ടാക്കുക എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് അതിനുള്ള കാരണം അവർ ചിലർ പറഞ്ഞു ഹദീസിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്നതിൽ വന്നിട്ടില്ല എന്നതാണ്. എന്തായാലും ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസമുണ്ട്. വല്ലാഹു അലം, വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഇത്തരം ഫോട്ടോകൾ ഒഴിവാക്കേണ്ടതാണ് എന്നതാണ്. അതാണ് ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത്. ഇത്തരം ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത് അത് ഒഴിവാക്കേണ്ടതാണ്. വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ അത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞവരാണ്. സഹോദരങ്ങളെ, ഇത്തരം ചിത്രങ്ങൾ, പ്രതിമകളോ രൂപങ്ങളോ ചിത്രങ്ങളോ ഒക്കെ അത് വാങ്ങുകയോ വീട്ടിലെടുത്തു വെക്കുകയോ ചെയ്യുക എന്നത്, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റുക എന്നത്, അത് എല്ലാ സന്ദർഭത്തിലും ഒരേ വിധിയല്ല. ഓരോ അവസ്ഥകളിൽ അതിന് വ്യത്യസ്തങ്ങളായ വിധികളുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ചിത്രങ്ങൾ വീട്ടിലെടുത്തു വെക്കുന്നത് വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത അവസ്ഥകളായി വേർതിരിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. അദ്ദേഹം പറഞ്ഞു, ചിത്രങ്ങൾ വീട്ടിലെടുത്തു വെക്കുക എന്നത് പ്രധാനമായും രണ്ട് രൂപത്തിലാണ്. ഒന്ന്, പ്രതിമകൾ എടുത്തു വെക്കുക എന്നത്. പ്രതിമകൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെക്കുക എന്നത് നിഷിദ്ധമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇജ്മാഉള്ള കാര്യമാണ്, പണ്ഡിതന്മാർ യോജിച്ച കാര്യമാണ്. പ്രതിമ വീട്ടിൽ കയറ്റാൻ പാടില്ല. ഏതൊഴികെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ ഒഴികെ, ചെറിയ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, ചില പണ്ഡിതന്മാരെ പെൺകുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് വെച്ചു കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ, അത്തരം കളിപ്പാട്ടങ്ങൾ അനുവദനീയമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസാണ് അതിന് തെളിവായി അവർ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ ഒരു മുറിയിലിരിക്കുകയാണ്. അപ്പോൾ നബി വീട്ടിലേക്ക് പ്രവേശിച്ചു. കുറച്ചു നേരം റസൂൽ അവിടെ ഇരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു കാറ്റടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറക്കപ്പുറത്തിരുന്ന് കളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു കാറ്റ് അടിച്ചു വീശി, അപ്പൊ മറ നീങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ കണ്ടു. അവരോടൊപ്പം കളിക്കുന്ന കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട്. അപ്പോൾ റസൂൽ ചോദിച്ചു, മാ ഹാദാ യാ ആയിഷ, ഇതെന്താണ് ആയിഷ? അവർ പറഞ്ഞു, ബനാത്തി, ഇത് എൻ്റെ കളിപ്പാട്ടങ്ങളാണ്. പെൺകുട്ടികൾ പൊതുവെ പെൺകുട്ടികളുടെ രൂപത്തിലാണ് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ട് ഒരു കുതിര. ആ കുതിരക്കുണ്ട് രണ്ട് ചിറകുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, മാ ഹാദല്ലദീ അറാ വസതഹുന്ന, ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണുന്ന ആ കുതിര അതെന്താണ്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, ഫറസ്, കുതിരയാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, അമാ ഹാദ അല്ലദീ അലൈ, കുതിരയുടെ മുകളിൽ എന്താണ് രണ്ട് സാധനങ്ങൾ? അവർ പറഞ്ഞു, ജനാഹാൻ, നബി അതിന്റെ ചിറകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫറസുൻ ലഹു ജനാഹാൻ, ചിറകുള്ള കുതിര, കുതിരക്ക് ചിറകുണ്ടാവോ? അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ തിരിച്ചു ചോദിച്ചു, അമാ സമിഅത അന്ന ലി സുലൈമാന ഖൈല ലഹ അജ്നിഹ, സുലൈമാൻ നബിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു, കുതിര ഉണ്ടായിരുന്നു, കേട്ടിട്ടില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ ചിരിച്ചു. ഈ ഹദീസ് ഇമാം അബൂ ദാവൂദ് ധരിച്ച ഹദീസാണ്. ഈ ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ കളിപ്പാട്ടം വീട്ടിൽ കൊണ്ടുവച്ചതായി കാണാം. ഇതല്ലാതെയും വേറെയും ചില ഹദീസുകളിൽ അവർ വീട്ടിൽ കളിപ്പാട്ടങ്ങൾ എടുത്തു വച്ചിരുന്നതായി കാണാൻ സാധിക്കും. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, കുട്ടികൾ, ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ചെറിയ പ്രായത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ച സന്ദർഭത്തിൽ, ആ പ്രായത്തിലുള്ള കുട്ടികൾ അവർക്ക് കളിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അതിലുള്ള ഉപകാരങ്ങളിൽ ഒന്ന് ചെറിയ കുട്ടികളെ, പെൺകുട്ടികളെ, കുട്ടികളെ വളർത്താൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പരിശീലിപ്പിക്കലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചെറിയ പെൺകുട്ടികളാണെങ്കിൽ അവരിത്തരം കളിപ്പാട്ടത്തിന് കൊണ്ടടക്കും, അതിനുറക്കും, അതിനെ പിന്നെ താരാട്ട് പാടിക്കൊടുക്കും, അതിന് തിന്നാൻ കൊടുക്കും, പിന്നെ അതിനെ കെട്ടിപ്പിടിച്ചിട്ടേ കിടക്കുള്ളൂ. അവർ അതിലൂടെ കുട്ടികളെ വളർത്താൻ പഠിക്കണം. വീട്ടിലെ കാര്യം എല്ലാം നടത്തും, ചായണ്ടാക്കും, ചോറുണ്ടാക്കും. ഇങ്ങനെ കുട്ടികളെ, പെൺകുട്ടികളെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ തദ്രീബ് നടത്താൻ, അതിന് പരിശീലനം നൽകാൻ അത് കാരണമാണ് എന്ന് ചില പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞതായി കാണാം. മാത്രമല്ല, ആൺകുട്ടികളാണ് എങ്കിൽ അവർക്ക് യോജിച്ച കളിപ്പാട്ടങ്ങൾ, ആൺകുട്ടികൾക്ക് ഒരിക്കലും പെൺകുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വെച്ചു കൊടുക്കരുത്. ആൺകുട്ടി ആൺകുട്ടിയായി വളരണം, പെൺകുട്ടി പെൺകുട്ടിയായിട്ടാണ് വളരേണ്ടത്. അപ്പോൾ ആൺകുട്ടിക്ക് യോജിച്ച കളിപ്പാട്ടങ്ങൾ, ചിലപ്പോൾ അവർക്ക് ആറായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ മൃഗങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൺകുട്ടികൾക്കുണ്ടായേക്കാം. ഇത്തരം കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. കുട്ടികൾക്ക്, വലിയ ആൾക്കാർക്കില്ല. ഞാനിത് പ്രത്യേകം പറയുന്നത്, ഇത് വലിയ ആളുകൾ ചില കീ ചെയിൻ ആക്കിയിട്ട് കൊണ്ടിടക്കുന്നതാണ്, അതല്ലെങ്കിൽ കുട്ടികൾ കളിച്ച് അവസാനിപ്പിച്ചാലും ഷോക്കേസ് തന്നെ കൊണ്ടുവെക്കും. ഈ പറഞ്ഞതിനൊന്നും അനുവാദമില്ല. ഇതൊക്കെ നേരത്തെ നാം ഹദീസുകളിൽ വിശദീകരിച്ചതിൽ പെടുന്നതാണ്. വീട്ടിൽ ഈ പറഞ്ഞ രൂപങ്ങൾ വെച്ചാൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നതിൽ അതൊക്കെ ഉൾപ്പെടും. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഷൈഖുൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, ഇന്ന് കുട്ടികൾക്കിടയിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പ്രചരിക്കുന്ന, അവർക്കിടയിൽ വ്യാപകമായി കിട്ടുന്ന കളിപ്പാട്ടങ്ങളിൽ ഒന്നാണ് യഥാർത്ഥ കുട്ടി മനുഷ്യനെ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഡോളുകൾ, കളിപ്പാട്ടങ്ങൾ, ബാർബി ഡോൾ എന്നൊക്കെ പറഞ്ഞു കൊണ്ടിടക്കുന്ന കാര്യം. അത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞതായി കാണാം. പല കാരണങ്ങളുണ്ട്. കാരണം, പലപ്പോഴും ഇത്തരം ചില പ്രതിമകൾ, ചില കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ശരിക്കൊരു മനുഷ്യക്കുട്ടിനെ പോലെ തന്നെ ആയിരിക്കും. അത് സംസാരിക്കും, നടക്കും, ഡാൻസ് ചെയ്യും. ഇങ്ങനെ മനുഷ്യനുമായി വലിയ സാദൃശ്യമുണ്ടാകുന്ന രൂപത്തിലുള്ള പ്രതിമകൾ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ, അത് ആയിഷ ബീവിൻ്റെ ഹദീസിലില്ല. ആയിഷ ബീവിൻ്റെ ഹദീസിലുള്ള വീട്ടിലുണ്ടാക്കിയ പ്രതിമ കുട്ടികളെന്നെ ഉണ്ടാക്കിയതാണ്, അതല്ലെങ്കിൽ സഹാബികൾ അവർക്ക് കളിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത സാധനങ്ങളാണ്. ഈ രൂപത്തിലുള്ള ശരിക്കും ഒരു മനുഷ്യനെ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന പ്രതിമകൾ ഒഴിവാക്കുന്നതാണ് ഹറാം എന്നല്ല, ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം. പലപ്പോഴും ഇത്തരം കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിൽ പലപ്പോഴും പാശ്ചാത്യരുടെ വസ്ത്രധാരണ രീതികൾ അതിനിടയിൽ കൂടെ കുത്തിവെക്കുന്നതാണ്. ഇത്തരം പെൺകുട്ടികളെ പ്രതിമ, ചിലപ്പോൾ അത് ഡ്രസ്സ് പിന്നെ ഊരിക്കളയാവുന്ന ഡ്രസ്സായിരിക്കും, ശരിക്കൊരു സ്ത്രീയുടെ രൂപം അതിലുണ്ടായിരിക്കും. അതല്ലെങ്കിൽ പലപ്പോഴും പിന്നെ മുട്ടിന് മുകളിൽ അവസാനിക്കുന്ന ഫ്രോക്ക്, അതുപോലെ മാറിടം കാണുന്ന രൂപത്തിൽ, ഇങ്ങനെ മോശമായ വസ്ത്രധാരണമുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കരുത്. അത് കുട്ടികളുടെ സ്വഭാവത്തെ തീരുമാനിക്കുന്നതിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. കുട്ടികൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ, അവർ ചെറിയ പ്രായത്തിൽ ഒരു വെള്ള പേപ്പർ പോലെയാണ്. നമ്മൾ എന്താണോ അതിൽ വരയ്ക്കുന്നത് അത് ആ കുട്ടി അതുപോലെ പകർത്തിയെടുക്കും. അതുകൊണ്ട് ചെറിയ കുട്ടികൾ അവരെ വളർത്തുന്ന മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളിൽ വരെ ശ്രദ്ധിക്കണം. കാരണം കുട്ടികളുടെ സ്വഭാവത്തെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇത്തരം കാര്യങ്ങൾക്ക് പങ്കുണ്ട് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പ്രതിമകൾ വീട്ടിൽ കൊണ്ടുവരിക എന്നത് നിഷിദ്ധമാണ് ചെറിയ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ ഒഴികെ. രണ്ടാമത്തേത് ചിത്രങ്ങളാണ്. ചിത്രങ്ങൾ വീട്ടിലെടുത്തു വെക്കുക എന്നത് വ്യത്യസ്ത രൂപങ്ങൾ. ഇൻഷാല്ലാ നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഈ വിഷയം തന്നെ പൂർത്തീകരിക്കാം. മുഹാദ വല്ലാഹു തആല അഅലമു വസ്വാബ സ്വല്ലല്ലാഹു വസല്ലം ബറക നബിയ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.